പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മനുഷ്യജീവിതത്തിന് മാനദണ്ഡമായി ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ഉടമ്പടിയുടെ പ്രമാണങ്ങളായ 10 പ്രമാണങ്ങൾ നമ്മൾ പഠന വിഷയമാക്കുകയാണ്. ഈ പ്രമാണങ്ങളെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി ഈ പ്രമാണങ്ങളിലേക്ക് അടുത്തു വരാൻ നമ്മൾ ശ്രമിക്കുകയാണ്. 10 പ്രമാണങ്ങൾ 2 കൽപ്പലകകളിലായി മോശയ്ക്ക് ദൈവം എഴുതി കൊടുത്തു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 2 കൽപ്പലകകൾ പ്രമാണത്തിൻ്റെ 2 ഭാഗങ്ങളെ അഥവാ 2 ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നുണ്ട്. ആദ്യത്തെ 3 പ്രമാണങ്ങൾ ദൈവമനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്ന, നിർണയിക്കുന്ന, നയിക്കുന്ന പ്രമാണങ്ങളാണ്. 4 മുതൽ 10 വരെയുള്ള 7 പ്രമാണങ്ങൾ മനുഷ്യർ പരസ്പരം ഉള്ള ബന്ധത്തിൽ നിലനിൽക്കേണ്ട നിയമങ്ങളെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യർ പരസ്പരവും ഉണ്ടായിരിക്കേണ്ട ബന്ധം എപ്രകാരമായിരിക്കണം എന്ന് ദൈവം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ 10 പ്രമാണങ്ങളിലൂടെ. ഈ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി ദൈവം ഇസ്രായേൽ ജനവുമായി ഒരു ഉടമ്പടി ചെയ്തുവെന്നും ആ ഉടമ്പടിയുടെ നിയമങ്ങൾ പാലിക്കുന്നിടത്തോളം കാലം മാത്രമേ അവർ ദൈവത്തിൻ്റെ ജനമായി തുടരുകയുള്ളൂ എന്നും പുറപ്പാട് പുസ്തകത്തിൽ അനേകം തവണ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ 10 പ്രമാണങ്ങളിൽ ആദ്യത്തെ പ്രമാണമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. ഈ ആദ്യത്തെ പ്രമാണം സാമാന്യം ദീർഘമായി ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ 10 പ്രമാണങ്ങളുടെ 2 പട്ടികകൾ ബൈബിളിൽ കാണാം. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിലും. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ പ്രമാണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനിവിടെ വായിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ: ദൈവം അരുളിച്ചെയ്ത വചനങ്ങളാണിവ, ദൈവത്തിൻ്റെ വാക്കുകൾ എന്നാണ് ഈ പ്രമാണത്തിന് പേര് തന്നെ കൊടുക്കുക. 10 വാക്കുകൾ. എന്താണ് ദൈവം അരുളിച്ചെയ്ത വാക്കുകൾ? അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-ഉം 4-ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000-1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ഇതാണ് 1-ാമത്തെ പ്രമാണം. സാമാന്യം ദീർഘമായ ഈ പ്രമാണം ഓർമ്മയിൽ സൂക്ഷിക്കാൻ എളുപ്പത്തിനു വേണ്ടി കത്തോലിക്കാ വേദപാഠത്തിൽ നമ്മൾ ഇപ്രകാരം പറയും. 1-ാം പ്രമാണം കൊച്ചുകുട്ടികൾ മനഃപ്പാഠമാക്കുന്ന ഇങ്ങനെയാണ്: നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. വളരെ ചുരുക്കി പ്രമാണത്തിൻ്റെ അന്തസ്ത്വത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഹ്രസ്വമായി സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നതാണ് ഈ പ്രമാണം. ഈ പ്രമാണത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് വ്യക്തമാണ്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്നതാണ് ആദ്യത്തെ ഭാഗം. ദൈവം ആരാണെന്നും ആ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അതെപ്രകാരമായിരിക്കണമെന്നും സൂചിപ്പിക്കുന്നതാണ് 1-ാമത്തെ ഭാഗം. 2-ാമത്തെ ഭാഗം ദൈവമല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന ഒരു നിഷേധാത്മക ഭാവമാണ്. ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വേറെ ദൈവങ്ങൾ ഉണ്ടാവുകയല്ല, വേറെ ആരെയും ദൈവമായി സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യരുത്. ഇതാണ് പ്രമാണത്തിൻ്റെ 2-ാം ഭാഗം. ആദ്യത്തേത് ഒരു കൽപ്പന, 2-ാമത്തേത് ഒരു വിലക്ക് ഇങ്ങനെ പറയാം. നമ്മൾ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാനായിട്ട് നോക്കുക. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഇത് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഞാൻ ആരാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാൻ. അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ഞാൻ ആരാണെന്ന് നീ അനുഭവിച്ചറിഞ്ഞതാണ് എന്ന് പറയും. ഞാനും നീയും തമ്മിലൊരു ബന്ധമുണ്ട്. അപരിചിതനല്ല ഞാൻ, എന്നെ നിനക്കറിയാം. നീ എന്നെ കണ്ടിട്ടുണ്ട്, എന്നെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് നിൻ്റെ ജീവിതത്തിലൂടെ. അത് ഇസ്രായേൽ ജനത്തോട് മൊത്തമായിട്ടാണ് പറയുന്നത്. അതേസമയം ഓരോ വ്യക്തിയെയും നേരിട്ട് അഭിസംബോധന ചെയ്യുന്നതായിട്ടും തോന്നും. നിന്നെ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഞാൻ ആണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഇപ്പോൾ ചരിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പേ 2 പദങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കുക. ദൈവമായ കർത്താവ്, ദൈവം, കർത്താവ്, 2 പദങ്ങൾ. ദൈവം എന്നത് എലോഹിം എന്ന ഹീബ്രു വാക്കാണ് ദൈവം നമ്മൾ വിവർത്തനം ചെയ്യുന്നത്. ബഹുവചനമാണ് എലോഹിം. അത് നിൻ്റെ ദൈവം എലോഹൈക്ക എന്ന് പറയും. ദൈവങ്ങൾ എന്നാണ് വിവർത്തനം ചെയ്യേണ്ടത്. പക്ഷേ ദൈവങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ പല ദൈവങ്ങൾ ഉണ്ട് എന്ന ധാരണയുണ്ടാകാം. ഈ ബഹുവചനത്തിൻ്റെ അർത്ഥം ഒരു പൂജക ബഹുവചനം എന്ന് പറയും. ദൈവത്തോടുള്ള ആദരവ് സൂചിപ്പിക്കുന്നത് കൊണ്ടാവാം ദൈവങ്ങൾ എന്ന് അർത്ഥം വരുന്ന എലോഹിം എന്ന പദം ഉപയോഗിക്കുക. യഹൂദർ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ കാനാൻകാർ ഉപയോഗിച്ചിരുന്നൊരു പദമാണ് എലോഹിം എന്നത്, ദൈവം. ഇന്ന് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ദൈവം എന്ന പദം. എല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാ മതസ്ഥരും ദൈവം എന്ന പദം ഉപയോഗിക്കും. അതിന് ചിലർ വേറെ പ്രത്യേക പദങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ ദൈവം എന്ന മലയാള പദം എല്ലാവരും ഒരുപോലെ ആണ് ഉപയോഗിക്കുക. പക്ഷേ ഒരു പദമാണ് എല്ലാവരും ഉപയോഗിക്കുന്നതെങ്കിലും ആ പദത്തിൻ്റെ പിന്നിലുള്ള അർത്ഥ സൂചനകൾ, അർത്ഥ തലങ്ങൾ, അതിൻ്റെ ആഴവും വ്യാപ്തിയും എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ദൈവം എന്ന പദം കേൾക്കുമ്പോൾ കേൾവിക്കാരുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എപ്പോഴും ഒന്നായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ മറ്റുള്ള സംസ്കാരത്തിൽ നിന്ന് കടമെടുത്ത ഒരു പദം അതിൻ്റെ വിശദീകരണം കൊണ്ട് കൊടുക്കുക. നിൻ്റെ ദൈവം. അപ്പോൾ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഞാൻ നിൻ്റെ ദൈവമായിരിക്കും, നീ എൻ്റെ മകനായിരിക്കും, മകളായിരിക്കും, നീ എൻ്റെ ജനമായിരിക്കും. അപ്പോൾ ഞാനും നീയും എന്നുള്ള ഈ പരസ്പര ബന്ധത്തിൽ ഊന്നി നിൽക്കുന്നതാണ് ആദ്യത്തെ പ്രമാണം. ദൈവം എല്ലാവർക്കും ഒരുവനാണ്. ഒരേ ഒരു ദൈവമേ ഉള്ളൂ നമുക്കറിയാം. പക്ഷേ ഒരേ ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട് രണ്ടാമതൊന്നുകൂടി, ഞാൻ നിൻ്റെ ദൈവം കർത്താവാണ്. അവിടെയാണ് ബൈബിളിലെ പ്രത്യേക വെളിപ്പെടുത്തൽ വരിക. കർത്താവ് എന്ന പദം ഉച്ചരിക്കാൻ യഹൂദർ ധൈര്യപ്പെടാത്ത നാലക്ഷരങ്ങളാണ്. യാഹ്വേ എന്ന് ഇന്നത് ഉച്ചരിക്കാറുണ്ട്. പക്ഷേ ഈ നാലക്ഷരങ്ങൾ കാണുമ്പോൾ ഇന്നും ഭക്തരായ വിശ്വാസ തീക്ഷ്ണതയുള്ള യഹൂദർ ആ വാക്കുകളല്ല, അക്ഷരങ്ങളല്ല ഉച്ചരിക്കുക. നാലക്ഷരങ്ങൾ കാണുമ്പോൾ അദോനായി എന്ന് പറയും. അദോനായി എന്ന് പറഞ്ഞാൽ എൻ്റെ നാഥൻ, എൻ്റെ ഉടയവൻ, എൻ്റെ കർത്താവ് എന്നൊക്കെയാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ലോർഡ് എന്ന് പറയും, മൈ ലോർഡ്. അപ്പോൾ യാഹ്വേ എന്ന വാക്ക് മൈ ലോർഡ് അഥവാ ലോർഡ്, എൻ്റെ കർത്താവ് അഥവാ വെറും കർത്താവ് എന്ന് വിവർത്തനം ചെയ്യും. അങ്ങനെ വിവർത്തനം ചെയ്താണ് പി ഒ സി ബൈബിളും ഉപയോഗിച്ചിരിക്കുന്നത്. ചുരുക്കം ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ മാത്രമേ യാഹ്വേ എന്ന പേര് ഉപയോഗിക്കാറുള്ളൂ. യാഹ്വേ എന്നാണ് ഉച്ചരിക്കേണ്ടതെന്ന് ഇന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. യഹോവ എന്നാണ് പൊതുവെ അറിയപ്പെട്ടിരുന്നത്. ഈ യഹോവ എന്ന ഉച്ചാരണം ഉണ്ടായത് തന്നെ വാസ്തവത്തിൽ ആ നാലക്ഷരങ്ങളിൽ നിന്നുണ്ടായതല്ല. ഈ നാലക്ഷരങ്ങൾ കാണുമ്പോൾ ഭക്തരായ യഹൂദർ, ഞാൻ സൂചിപ്പിച്ചു, അദോനായി എന്നാണ് ഉച്ചരിക്കുക. അദോനായി എന്ന വാക്കിൻ്റെ സ്വരാക്ഷരങ്ങളാണ് ആ ഓ ആ ദോ നായ്, അങ്ങനെയാണ് യാ ഹോവ എന്ന് വരിക. അപ്പോൾ യാഹ്വേ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം. യഹോവ എന്നത് അദോനായി എന്ന വാക്കിൽ നിന്ന് വന്ന ഒരു ഉച്ചാരണത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ആകട്ടെ, എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഏതു സാഹചര്യത്തിലാണ് ഈ വാക്ക് സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്? പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിലാണ് ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ മോശയുടെ വിളിയെക്കുറിച്ചുള്ള ഒരു വിവരണം പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്നിടത്ത് ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇപ്രകാരം പറയും. 6-ാമത്തെ അധ്യായം 1-4 വാക്യങ്ങളിൽ കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ശക്തമായ കരത്താ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവൻ വന്നുകൂടും. അവിടെ തുടർന്നു, ഞാൻ കർത്താവാണ്. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന നാമത്തിൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. ഞാൻ കർത്താവാണ് അയാം യാഹ്വേ എന്ന് പറഞ്ഞതിന് ശേഷം ഈ പേര് ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയില്ല. അവർക്ക് വെളിപ്പെടുത്തിയത് സർവശക്തനായ ദൈവമായി, എലിയോൺ എന്ന് പറയും. സർവശക്തനായ ദൈവമായി ഞാൻ വെളിപ്പെടുത്തി. പക്ഷേ കർത്താവ് എന്നത് പേരാണ്, എൻ്റെ പേര്. ആ പേര് അവർക്ക് വെളിപ്പെടുത്തിയില്ല. എപ്പോഴാണിത് വെളിപ്പെടുത്തുന്നത്? അത് 3-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാമത്തെ അധ്യായം നമുക്കറിയാം മോശയുടെ വിളിയെ സൂചിപ്പിക്കുന്ന അധ്യായമാണ്. പുറപ്പാട് പുസ്തകം 1-ും 2-ും അധ്യായങ്ങൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ അനുഭവിച്ച ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു. അവിടെ മോശയുടെ ജനനം വിവരിക്കുന്നു. ഫറവോയുടെ കൽപ്പന പ്രകാരം ഇസ്രായേൽ ജനത്തിന് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെടണം എന്ന നിയമമുണ്ടായിരുന്നു. പക്ഷേ ആ കൽപ്പനയെ ലംഘിച്ച് തൻ്റെ മകനെ കൊല്ലാതെ കാത്തു സൂക്ഷിച്ച യോഖെബെത് എന്ന അമ്മ കുഞ്ഞിനെ ഒരു കുട്ടയിലാക്കി നൈൽ നദിയിൽ ഒഴുക്കിവിട്ട കഥ രണ്ടാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയ കുഞ്ഞിനെ കൊട്ടസഹിതം എടുത്തു, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു ഞാൻ അവനെ എന്നർത്ഥം സൂചിപ്പിക്കുന്ന രീതിയിൽ മോശ എന്നവൾ ആ കുഞ്ഞിന് പേരും കൊടുത്തു. ഇങ്ങനെ ഫറവോയുടെ മകള് മോശയെ വെള്ളത്തിൽ നിന്നെടുത്ത് ഫറവോയുടെ കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ വളർത്തി. അവന് പ്രായപൂർത്തിയായപ്പോൾ തൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ അവൻ നേരിട്ട് കണ്ടു. ജനങ്ങൾ അടിമപ്പാളയത്തിൽ കഴിയുകയും ആ ഇസ്രായേൽ ജനം അതികഠിനമായ അടിമത്വത്തിനും പീഡനത്തിനും ഇരയാവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഇസ്രായേൽക്കാരനെ പീഡിപ്പിക്കുന്ന പ്രഹരിക്കുന്ന ഒരു ഈജിപ്ത് കങ്കാണിയെ മോശ കൊന്ന് മണലിൽ മറവ് ചെയ്തു. ഈ സംഭവം ഫറവോ അറിഞ്ഞു മോശയുടെ തന്നെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മോശ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ഇതാണ് പുറപ്പാട് പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ചുരുക്കം. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ജനത്തെ മോചിപ്പിക്കണമെന്ന ആഗ്രഹവുമായി കൊലപാതകം നടത്തിയ മോശ അവസാനം ഭയചകിതനായി തൻ്റെ സ്വപ്നം ഉള്ളിലൊതുക്കി നീറുന്ന ദുഃഖവുമായി മരുഭൂമിയിൽ കഴിയുകയായിരുന്നു. അവിടെ മിദിയാൻകാരനായ ജെത്രോ എന്ന പുരോഹിതൻ്റെ മകളെ വിവാഹം ചെയ്ത് സിപ്പോറ എന്ന മകളെ വിവാഹം ചെയ്ത് മരുഭൂമിയിൽ കഴിയുന്ന മോശ, ആ മോശയെയാണ് ദൈവം പ്രത്യക്ഷപ്പെടുക. മൂന്നാമത്തെ അധ്യായം ഈ പ്രത്യക്ഷപ്പെടലും മോശയ്ക്ക് നൽകുന്ന പ്രത്യേക ദൗത്യവും രേഖപ്പെടുത്തുന്നുണ്ട്. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജെത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തിച്ചേർന്നു. മൂന്നാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന അഗ്നിയിൽ കർത്താവിന് ദൂതൻ അവനോട് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം കർത്താവിന് ദൂതൻ എന്ന് പറയുന്നെങ്കിലും പിന്നീട് കർത്താവ് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് തുടർന്നുള്ള വിവരണത്തിൽ നമ്മൾ കാണും. മുൾപ്പടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ, മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ, അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിൻ്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പരിശുദ്ധമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് മോശയ്ക്ക് ആദ്യമേ പ്രത്യക്ഷപ്പെടുന്നത്, അനുഭവപ്പെടുന്നത്. ഇനി തുടർന്ന് പറയുകയാണ്, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം. ഇങ്ങനെയാണ് ദൈവം ഇതുവരെ അറിയപ്പെട്ടിരുന്നത്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോവിനും പ്രത്യക്ഷപ്പെട്ട് അവരെ വിളിക്കുകയും വാഗ്ദാനങ്ങൾ നൽകുകയും വഴി നടത്തുകയും ചെയ്ത ദൈവം. ഇങ്ങനെ പിതാക്കന്മാരുടെ ദൈവമെന്നറിയപ്പെട്ടിരുന്ന ദൈവം ഇപ്പോഴൊരു പുതിയ രീതിയിൽ ഇവിടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്, പുതുതായി ചരിത്രത്തിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് വീണ്ടും അരുളി ചെയ്തു. ഇനി ഈ ദൈവത്തിൻ്റെ സ്വഭാവം സവിശേഷതകൾ പ്രകടമാക്കുന്നതാണ് തുടർന്നു വരുന്ന വാക്യങ്ങൾ. ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നുയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ദേശത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം തൻ്റെ സ്വഭാവം ചുരുക്കമായി മോശയ്ക്ക് വിവരിച്ചു കൊടുത്തു. ആരാണ് താൻ? പിതാക്കന്മാർക്ക് സ്വയം വെളിപ്പെടുത്തിയവനാണ്. ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ആ ദൈവത്തിൻ്റെ സ്വഭാവം നിലവിളി കേൾക്കുന്നു എന്നതാണ്. ക്ലേശങ്ങൾ കാണുന്ന ദൈവം, നിലവിളി കേൾക്കുന്ന ദൈവം, കണ്ണും കാതും കരളുമുള്ള ഒരു ദൈവം. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, ചിരിക്കാനറിയാത്ത കരയാനറിയാത്ത കളിവൻ പ്രതിമകളെ എന്ന് നമ്മുടെ ഒരു കവി കുറേ കാലം മുമ്പ് ഒരു പ്രതിഷേധ എന്ന രീതിയിൽ പാടുകയുണ്ടായി. മനുഷ്യൻ ഭൂമിയിൽ അലയുമ്പോൾ, വേദനിക്കുമ്പോൾ, ദുഃഖത്തിൽ അണ്ടുപോകുമ്പോൾ, ഇതൊന്നും അറിയാതെ അഥവാ ഇതിലൊന്നും യാതൊരു താല്പര്യവും കാണിക്കാതെ വിണ്ണിലുരം ഇന്ന് ഉറങ്ങുന്ന ദൈവത്തെക്കുറിച്ചും ആ കവി തന്നെ പാടുകയുണ്ടായി. മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ദൈവമെന്ന് ആ കവി തന്നെ തുടർന്ന് പാടുകയുണ്ടായി. ഇങ്ങനെ മനുഷ്യൻ നിർമ്മിച്ച മനുഷ്യൻ തൻ്റെതായ ഭാവനയിൽ രൂപം കൊടുത്ത് മനുഷ്യനുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാത്ത, മനുഷ്യൻ്റെ വേദനകളിൽ ദുഃഖങ്ങളിൽ യാതൊരു വിധത്തിലും ഇറങ്ങി വരാത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ് പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നത്. പല മതങ്ങളും അങ്ങനെയുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ മറ്റൊരു ചിത്രം പ്രകടമാവുകയാണ്. കണ്ണും കാതുമുള്ള ദൈവം, അവരുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. വെറും നിലവിളിയല്ല, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം ഉയർന്നു വരുന്ന നിലവിളി. മനുഷ്യൻ മനുഷ്യനെതിരെ ചെയ്യുന്ന അക്രമത്തിൻ്റെയും ക്രൂരതയുടെയും ഫലമായി ഉയർന്നു വരുന്ന ദീനരോദനങ്ങൾക്ക് കാതോർക്കുന്ന ഒരു ദൈവം. ചാട്ടവാറടിയിൽ ചൂളിപ്പോകുന്ന പുറംപൊളിയുന്ന മനുഷ്യൻ്റെ ദീനരോദനങ്ങൾക്ക് കാതോർക്കുന്ന ഒരു ദൈവം. ഇതൊരു പുതിയ ചിത്രമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ ചിത്രങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു. രാജാവായ ദൈവം, രാജാക്കന്മാർക്ക് സംരക്ഷണം നൽകുന്ന ദൈവം, രാജാവും രാജാക്കന്മാർക്ക് സംരക്ഷണം നൽകുന്നവരുമായ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മറ്റൊരു ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. അഥവാ ദൈവം ആരാണെന്ന് വ്യക്തമാക്കി തരുന്ന ചിത്രമാണിത്. നിലവിളി കേൾക്കുന്ന ദൈവം, ആ നിലവിളി കേട്ടിട്ട് നിസ്സംഗനായിരിക്കുകയല്ല ദൈവം ചെയ്യുന്നത്. മനുഷ്യൻ്റെ വേദനയിൽ നിസ്സംഗത പാലിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. ആ വേദനയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ തീരുമാനമെടുത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ഉന്നതത്തിൽ ഇരിക്കാൻ ഇനി സാധിക്കില്ല. താഴെ മനുഷ്യൻ വേദനിക്കുകയും നിലവിളിക്കുകയും പീഡനമേറ്റു മരിക്കുകയും ചെയ്യുമ്പോൾ നിസ്സംഗത പാലിക്കാത്ത ഒരു ദൈവം. ആ വന്നിരിക്കുന്നതിനാണ് മോചിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ഞാൻ മോചിപ്പിക്കാനും അവരെ ക്ഷേമകരവും വിസ്തൃതവുമായൊരു ദേശത്തേക്ക് നയിക്കാനുമാണ്. സ്വന്തമായൊരു വിലാസം നൽകാൻ, സ്വന്തമായൊരു ദേശം നൽകാൻ. അബ്രാഹത്തെ ഹാരാനിൽ നിന്ന് വിളിച്ചപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദാനം ഇതായിരുന്നു: നിനക്ക് സ്വന്തമായി ഞാനൊരു ദേശം നൽകും, നിന്നെ ഒരു വലിയ ജനതയുടെ പിതാവാക്കും. ആ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ദൈവം ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. അവരെ ഒരു പുതിയ ദേശത്തേക്ക് നയിക്കും, സ്വന്തമായി ഞാൻ അവർക്ക് അസ്തിത്വം നൽകും. ഇത് കേട്ടപ്പോൾ മോശ ചോദിക്കും. മോശ ദൈവത്തോട് പറഞ്ഞു, 11-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ ഇസ്രായേൽ മക്കൾ എടുക്കൽ പോയി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. മോശയെ ദൈവം നേതാവായി തിരഞ്ഞെടുത്ത് അയക്കുന്ന ഭാഗം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിളി കേൾക്കുന്ന ദൈവം നേരിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നതും ശ്രദ്ധേയമത്രേ. ഒരുപാട് ആളുകളുടെ നിലവിളികൾ കേട്ടിരുന്നു. ദൈവം ആ നിലവിളി കേൾക്കുകയും ആ നിലവിളിക്ക് മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വിളിക്ക് കാതോർക്കാൻ കഴിവുള്ള, സന്നദ്ധതയുള്ള വ്യക്തികളെ ദൈവം അതുവരെ കണ്ടെത്തിയില്ല. ഇവിടെ ഒരു പുതിയ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്, ഒരുക്കിക്കൊണ്ടുവന്നതാണ്. ആ വ്യക്തിയെ അതിനുവേണ്ടി ദൈവം വിളിക്കുകയുമാണ്. 9-ാം വാക്യം ഇങ്ങനെ പറയും: ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു, ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അവബോധമുണ്ടായ മോശ, തൻ്റെ ജനത്തെ മോചിപ്പിക്കണമെന്ന് തീവ്രമായ ആഗ്രഹമുള്ളൊതുക്കിക്കഴിഞ്ഞ, ജനത്തിൻ്റെ മോചനം സ്വപ്നം കണ്ടു കഴിഞ്ഞ മോശ, ആ മോശയാണ് ദൈവം വിളിച്ചു പറയുക: വരൂ, ഞാൻ നിന്നെ അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഇസ്രായേൽക്കാരെ പുറത്തു കൊണ്ടുവരിക, നീ പുറത്തു കൊണ്ടുവരണം. പക്ഷേ നിന്നെ ഞാൻ അതിന് സഹായിക്കും, ചുമതലപ്പെടുത്തും. ഇങ്ങനെ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും എന്നെല്ലാം വാഗ്ദാനം ചെയ്യുമ്പോഴാണ് മോശ ചോദിക്കുന്നത്: ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവനവിടുത്തെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ഇതാണ് ദൈവം പേര് വെളിപ്പെടുത്തുന്ന സാഹചര്യം. അവിടെ നല്ല ചെയ്തു: ഞാൻ തന്നെ, ഐ ആം ഹു ഐ ആം. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് പേര്, ഞാൻ. ദൈവത്തിന് മാത്രമേ പറയാൻ സാധിക്കൂ ഞാൻ എന്ന പദം. മറ്റാരുമായി ബന്ധപ്പെടാതെ, പിതാവോ മാതാവോ ഇല്ലാതെ, ജന്മദേശമോ വാസസ്ഥലമോ ഇല്ലാതെ ഞാൻ എന്ന് അബ്സല്യൂട്ടായിട്ട് പറയാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഞാൻ എന്ന പദമാണ് ദൈവത്തിൻ്റെ പേര്. ആ പേരാണ് പിന്നീട് യാഹ്വേ എന്ന് നമ്മൾ അറിയപ്പെടുന്ന, യാഹ്വേ എന്നറിയുന്നത്. ഞാനാകുന്നവൻ, തന്നിൽ തന്നെ അസ്തിത്വമുള്ളവൻ എന്നു മാത്രമല്ല, മറ്റാരുമായും ബന്ധപ്പെടാതെ സ്വയംഭൂവായവൻ എന്നു മാത്രമല്ല ഇവിടെ അർത്ഥം. ഞാൻ ആരാണെന്ന് എങ്ങനെയാണ് അറിയുക? അറിയണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ: ഈ ദൈവവുമായി അടുത്ത് ഇടപഴകണം. ആരെങ്കിലും പറഞ്ഞു കേട്ടത് കൊണ്ട് മാത്രം ദൈവം ആരാണെന്ന് മനസ്സിലാവില്ല. എന്തെങ്കിലും പറയുന്നതുകൊണ്ട് മാത്രം ദൈവത്തെ ഗ്രഹിക്കാനും സാധിക്കുകയില്ല. ഇപ്പോൾ എന്താണ് ദൈവം ചെയ്യാൻ പോകുന്നത്? ദൈവം ഈ ജനത്തെ നയിക്കും, ഈ ജനത്തെ മോചിപ്പിക്കും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, 20-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, ഈജിപ്തുകാർ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാൻ ആണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഇതൊരു നിർവചനം പോലെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവം ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്നു. ആ പ്രവൃത്തിയെക്കുറിച്ച് വ്യക്തമായ അവബോധം ഇസ്രായേലിനൊരു ജനമെന്ന നിലയിൽ ഉണ്ടായത് ഈ പുറപ്പാട് സംഭവത്തിലൂടെയാണ്. ദൈവം നയിക്കുന്നവനാണ്, നിലവിളി കേൾക്കുന്നവനാണ്, വിമോചിപ്പിക്കുന്നവനാണ്. യാഹ്വേ എന്ന് പേര്. 15-ാമത്തെ വാക്യം. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവപുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. എന്താണ് നാമധേയം? യാഹ്വേ. അതുകൊണ്ട് ഇന്ന് പലരും പറയാറുണ്ട് ദൈവത്തെ യാഹ്വേ എന്നാണ് വിളിക്കേണ്ടത്. ഈ പേരിലാണ് ദൈവം അറിയപ്പെടാൻ ആഗ്രഹിച്ചത്. പിന്നെ മറ്റെന്തുകൊണ്ട് മറ്റു പേരുകൾ നമ്മൾ ഉപയോഗിക്കുന്നു? എന്തുകൊണ്ട് യാഹ്വേ എന്ന പേര് ഉപയോഗിക്കുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും യഹോവ സാക്ഷികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം. ഇത് തുടക്കമാണെന്ന് ഓർക്കുക. ദൈവിക വെളിപാടിൻ്റെ തുടക്കമാണ്. വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ദൈവം ഏർപ്പെടുകയും ദൈവം ആരാണെന്ന് സ്വയം വെളിപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്യുക. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ദൈവത്തിൻ്റെ വെളിപാട്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നൽകുന്ന കൽപ്പന, 1-ാമത്തെ കൽപ്പന ദൈവത്തെ സംബന്ധിച്ച ഒരു വെളിപ്പെടുത്തലിൻ്റെ തുടക്കമാണ്. ദാസിക ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഞാൻ. ഈ ദൈവം ഒരു പടി കൂടി പുറകോട്ട് പോയാൽ അറിയാം അബ്രാഹത്തെയും ഇസഹാക്കിനെയും വിളിച്ച ദൈവമാണ്. അവിടുന്ന് പുറകോട്ട് പോകുമ്പോൾ അറിയാം അവൻ സ്രഷ്ടാവായ ദൈവമാണ്. എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നവൻ, എല്ലാറ്റിനും രൂപം കൊടുക്കുന്നവൻ. അവൻ സർവശക്തനായ ദൈവമാണ്. ഈ സർവശക്തനും സ്രഷ്ടാവും പേര് ചൊല്ലി വിളിക്കുന്നവനുമായ ദൈവം ഇന്ന് യാഹ്വേ എന്ന പേരിൽ സ്വയം വിശേഷിപ്പിക്കുന്നു. വിമോചകൻ. എന്താണ് ഈ ദൈവത്തിൻ്റെ സ്വഭാവം? ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ചും പ്രവാചകന്മാരിലൂടെ ലഭിച്ച വെളിപാടനുസരിച്ച് ഈ ദൈവം സർവശക്തനാണ്. നമുക്ക് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. പ്രവാചകന്മാരെല്ലാം ദൈവിക വെളിപാടിനെക്കുറിച്ച് വ്യക്തമായ വ്യത്യസ്തമായ അറിവുകൾ നമുക്ക് നൽകും. സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ലഭിക്കുന്ന ഒരു വിവരണം ഞാൻ ഇവിടെ വായിക്കട്ടെ. യേശയ്യയുടെ പുസ്തകം 40-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? ഇതാണ് ദൈവം. സർവശക്തനായ, എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവായ ദൈവം. 22-ാമത്തെ വാക്യം, 40-ാമധ്യായം 22-ാം വാക്യം. നിങ്ങൾ അറിഞ്ഞുകൂടെ? കേട്ടിട്ടില്ലേ? ആരംഭം മുതലേ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലേ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ? ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിനുപരി ഉപവിഷ്ടവനായിരിക്കുന്നവനാണ് അവിടുന്ന്. എല്ലാറ്റിനും അതീതനായവൻ, എല്ലാറ്റിനും ഉപരിയായി നിൽക്കുന്നവൻ, സർവശക്തനായ ദൈവം. ഈ ദൈവം അടുത്തു വരുന്നവനാണ്. 43-ാമത്തെ അധ്യായം യേശയ്യയുടെ പുസ്തകം 43-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം കാണും. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന പകരമായ ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കൂടെ നടക്കുന്ന ദൈവം, നിന്നെ വിലമതിക്കുന്ന ദൈവം, നിന്നെ സ്വന്തം മകനായി മകളായി സ്വീകരിക്കുന്ന ദൈവം. ദൈവത്തെക്കുറിച്ച് സാവകാശം ഇസ്രായേൽ ജനത്തിന് ലഭിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നമ്മൾ വായിച്ച് കാണുന്നത്, കേൾക്കുന്നത്. 49-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ വരാം. 49-ാമത്തെ അധ്യായത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനം പ്രവാസികളായി കഴിയുമ്പോൾ ഇപ്രകാരം പറയും. 49-ാമധ്യായം 14-ാമത്തെ വാക്യം. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്നെ ഉള്ളം കയ്യിൽ പേരെഴുതി എന്നും വഹിച്ചുകൊണ്ട് നടക്കുന്ന, അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹനിധിയായ ദൈവത്തെക്കുറിച്ചാണ് ബൈബിള് നമുക്ക് പറഞ്ഞു തരുന്നത്. 66-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ വരട്ടെ. യേശയ്യയുടെ പുസ്തകം 66-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കും ദൈവം. പക്ഷേ ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് ഒത്തിരി ഒത്തിരി ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം സ്വയം വെളിപ്പെടുത്തുന്ന അനേകം അവസരങ്ങൾ നമ്മൾ കാണും. ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് ഈ വിചിന്തനം അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 34-ാമത്തെ അധ്യായം 5-7 വാക്യങ്ങളിൽ മോശയ്ക്ക് ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന് തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. കരുണ കാണിക്കുന്ന ദൈവം, ഉദാരമതിയായ ദൈവം, എല്ലാം ക്ഷമിക്കുന്ന ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ നീതിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്, ഒരു പേരാണ് കർത്താവ് അഥവാ യാഹ്വേ. ഇത് പഴയ നിയമത്തിൻ്റെ ചിത്രമാണ്. ഇന്ന് നമ്മൾ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിനും അപ്പുറത്തേക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഈ ദൈവം എപ്രകാരമാണ് തുടർന്ന് സ്വയം വെളിപ്പെടുത്തിയത്, പുതിയ നിയമത്തിൽ എന്തു ചിത്രമാണ് ഈ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്, അത് നമ്മൾ അടുത്ത തവണ ധ്യാന വിഷയമാക്കുന്നതാണ്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനങ്ങൾ സമാപിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, കണ്ണീരു കാണുകയും നിലവിളി കേൾക്കുകയും ചെയ്യുന്ന അവിടുന്ന് നിസ്സംഗത ഭാവിക്കുന്ന നിർവികാരനായ ദൈവമല്ല, ഇറങ്ങി വന്ന് കണ്ണീരൊപ്പുന്നവനാണ്, കണ്ണീരിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ചത് പരിഹരിക്കുന്നവനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണീരൊപ്പി അവിടുന്ന് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നു വന്ന് എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണീർ തുടച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ എന്നങ്ങനെ വിളിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ വിമോചകനാണ്, കരുണയുള്ള കനിവുള്ള രക്ഷകനാണ്, കണ്ണീര് കാണുന്നവനാണ്, ഞങ്ങളോടൊത്ത് നടക്കുന്നവനാണ്, അമ്മയെപ്പോലെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ് എന്ന ബോധ്യം അവിടെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ അങ്ങനെ അടുത്തറിയാൻ, അങ്ങനെ അടുക്കിലേക്ക് അടുത്തു വരാൻ അവിടെ ഞങ്ങളെ അനുവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.